നമസ്കാരം ശ്രീ ബാവക്കാട് ബാബു, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
കേരളത്തിൽ ഒരു കാലത്ത് ഒരു പക്ഷേ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു വികാരമായിരുന്നു. ഒരുപാട് നാടക ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നാടക കലാകാരനാണ് താങ്കൾ. ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ മാറി നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ നാടകത്തിന് എന്തെങ്കിലും സ്ഥാനമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ?
നാടകം തിരിച്ചു വരുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നാടകം ഇപ്പോ പഴയതുപോലെ അന്നൊക്കെ 1,300 നാടകങ്ങൾ ഒരു വർഷം ഒരു സമയത്ത് കളിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഉത്സവപ്പറമ്പുകളിലാണെങ്കിലും ഫൈനാൻഷ്യൽ സൊസൈറ്റികൾ അന്ന് ഒത്തിരി കേരളം മുഴുവൻ ഫൈനാൻഷ്യൽ സൊസൈറ്റികൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഫൈനാൻഷ്യൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓഡിറ്റോറിയം പ്രോഗ്രാം ആയതുകൊണ്ട് കൃത്യം 6:30 ആ പ്രോഗ്രാം നടക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തുള്ള പരിസമീപ പ്രദേശങ്ങളിലെ ഉത്സവ ക്ഷേത്രങ്ങളിലേക്കോ പള്ളികളിലേക്കോ 9:30 ഒരു നാടകം കൂടെ കൊടുക്കും. അപ്പൊ വീണ്ടും അവിടെ നിന്ന് കളിച്ചിട്ട് രാത്രി 1 മണിക്കൊക്കെ നാടകം കളിക്കും വീണ്ടും അടുത്ത ക്ഷേത്രത്തിലൊക്കെ പോയിട്ട്. അപ്പൊ അതുവരെ നാടകം കാണാനുള്ള പ്രേക്ഷകരോടെ കാത്തിരിക്കുമായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 8 മണിയോടുകൂടി പള്ളിയിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും 8 മണിക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. കാരണം അത് കഴിഞ്ഞാൽ ആൾക്കാർ കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത് മീഡിയയുടെ അതിപ്രസരം TV. അപ്പൊ ഇതിലേക്ക് വീട്ടിൽ തന്നെ നാടകവും സിനിമയും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ആൾക്കാർ ഈ പ്രശ്നങ്ങളിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഈ ഉത്സവപ്പറമ്പിലൊക്കെ വന്ന് പാതിരാത്രി നിന്നിട്ട് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയില് ഇപ്പൊ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുകയാണല്ലോ നമ്മൾ.
താങ്കളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, താങ്കളുടെ ഒരു നാടക കാലഘട്ടം എന്ന് പറയുന്നത് ഏതായിരുന്നു, എങ്ങനെയായിരുന്നു താങ്കൾ നാടകത്തിലേക്ക് എത്തിയതെന്ന കാര്യം ഒന്ന് വിശദീകരിച്ചു തരാമോ?
ഞാൻ 78 കാലഘട്ടങ്ങളിലാണ് ആലപ്പുഴ രാജധാനി എന്ന് പറഞ്ഞൊരു നാടക സമിതി തുടങ്ങുന്നത് തന്നെ എന്റെ നാടകം വെച്ചിട്ടാണ്. നാടകരചനയും സംവിധാനവും അഭിനയവും കൂടെ ആയിരുന്നു ഞാൻ അവർ ചെയ്യുന്നത്. അഭിനയിക്കാന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോയതല്ല, അതിന്റെ പ്രധാന വില്ലൻ വേഷം എടുത്തിരുന്ന ഒരാള് പ്രൊഡ്യൂസറുമായിട്ട് അവസാന നിമിഷത്തിൽ തെറ്റിയിട്ട് ഞാൻ പിന്നീട് ആ വേഷം ചെയ്യാനുണ്ടായത്. അപ്പൊ മോഹങ്ങൾക്ക് മോചനം എന്നൊരു നാടകത്തിലൂടെയാണ് എന്റെ രചന ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്, സ്കൂൾ തലം വിട്ടിട്ട്. അവിടുന്ന് പിന്നീടാണ് ഞാൻ ഏറ്റുമാനൂർ സുരഭില എന്നുള്ളൊരു നാടക സമിതി തുടങ്ങുന്നത്.
ഏറ്റുമാനൂർ സുരഭില അല്ലേ?
സുരഭില.
ഓക്കെ.
അതില് ശ്രീ MS തൃപ്പുണിത്ര അടക്കം കേരളത്തിലെ KPSC പ്രേമചന്ദ്രൻ അടക്കം പല പ്രശസ്തരായ ആർട്ടിസ്റ്റുകളും അന്ന് നാടകത്തിൽ എന്നോട് പങ്കെടുക്കാനായിട്ട് ഞാൻ വിളിച്ച് അതില് അവർക്കൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അതായത് അവരുടെയൊക്കെ തുടക്കകാലഘട്ടമായിരുന്നു അത്?
അവരുടെയൊക്കെ തുടക്കകാലല്ല, MS നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു സമിതി തുടങ്ങിയപ്പോഴത്തേക്കും ഞാനുമായിട്ടുള്ള പഴയ ബന്ധം വെച്ചപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു MS റെഡി എന്ന് പറഞ്ഞു. MS-നൊരു അന്നത്തെ കാലത്തും ഈ ജ്യോത്സ്യമൊക്കെ നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അന്നൊരു ജ്യോത്സ്യനെ കണ്ട് MS പ്രശ്നങ്ങളായിട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് ആ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കളിക്കും എന്നൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് MS-ന്റെ ഒരു രീതി അതാണ്. അപ്പൊ അയാൾ ഉറപ്പ് പറഞ്ഞു, പേടിക്കണ്ടോ, ഈ വർഷം തന്റെ നാടക സമിതിയിൽ ഞാൻ ഉണ്ടാവും, എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, തിന്നാൽ കളിക്കുന്നു. അതെന്തോ അതാ പൊന്നിൻ നാവ് കൊണ്ടും നാവ് പോലെ തന്നെ നാടകം അതുപോലെ 1,300 പേരുകൾ ആ വർഷം കളിക്കുകയും ചെയ്തിരുന്നു.
മറ്റാരൊക്കെയാണ് അവര് തങ്ങളുടെ ഏറ്റുമാനൂർ സുരഭില എന്നുള്ള ഒരു ട്രൂപ്പിലൂടെ നാടകരംഗത്തേക്ക് വന്ന, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിരുന്ന മറ്റ് അഭിനേതാക്കൾ ആരൊക്കെയായിരുന്നു?
അതില് അന്ന് ഉണ്ടായിരുന്ന പറഞ്ഞാൽ അന്ന് നമ്മുടെ മേരി തോമസ് എന്ന് പറഞ്ഞ പ്രശസ്തരായ നടി ഉണ്ടായിരുന്നു, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിലൊക്കെ അഭിനയിച്ചിരുന്നു മേരി തോമസ്. PG ആന്റണിയുടെ സമിതിയിലുണ്ടായിരുന്നൊരു ബാപ്പുട്ടി, ഒരു തൊടുപുഴ കൃഷ്ണൻകുട്ടി, അങ്ങനെ
അത്തരം പേരുകൾ പറയുമ്പോൾ ഞാനൊന്ന് പല ഇന്റർവ്യൂകളിലും, അതായത് താങ്കളുടെ ഭാര്യ പൊന്നമ്മ ബാബുവിന്റെ പല ഇന്റർവ്യൂകളിലും കേട്ടിട്ടുണ്ട് ആ ട്രൂപ്പിലൂടെയാണ് വന്നതെന്ന്, അല്ലെങ്കിൽ ആ ട്രൂപ്പിൽ നാടകം അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്.
പൊന്നമ്മ മാളം എന്ന നാടകത്തിലൂടെയാണ് പൊന്നമ്മയ്ക്ക് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. പൊന്നമ്മ ഞാൻ സ്കൂൾ തലത്തില് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട് അന്ന് യുവജനോത്സവത്തിനൊന്നും ഇത്രയും പ്രാധാന്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പലയിടത്തും ഫസ്റ്റ് മേടിക്കുന്ന കണ്ട് അപ്പൊ എനിക്ക് പറ്റുന്ന ഒരു എന്റെ സങ്കല്പത്തിലുള്ള ഒരു ഒരു കഥാപാത്രത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പോയി പൊന്നമ്മയെ കാണുകയാണ് ചെയ്തത്. അപ്പൊ പൊന്നമ്മ പറഞ്ഞു നാടകത്തിന് വിടില്ല എന്ന് പൊന്നമ്മയുടെ അമ്മ പറഞ്ഞു, നമ്മുടെ നാടകമല്ല ഇത് ഡാൻസ് ആണ് എന്ന് പറഞ്ഞു. അതിച്ചിരി കളവ് പറഞ്ഞതാണ്, പക്ഷെ ഒരു നാടകത്തിലാണ് ഡാൻസിലാണ് തുടങ്ങുന്നത്, അത് പൊന്നമ്മയെ കൊണ്ട് ജയിച്ചിട്ടാണ് ഞാൻ അവരെ സമാധാനിപ്പിക്കാന്നുള്ള രീതിയിൽ ആണ് അങ്ങനെ പറയുന്നത്. പിന്നീട് പിന്നെ നാടകത്തിന്റെ തുടർച്ചയ്ക്ക് തന്നെ പൊന്നമ്മ ഞാൻ കല്യാണം കഴിക്കേണ്ടി കഴിച്ചു.
ഒരു നാടകമായി പിന്നെ അത്.
ഒരു നാടകമായി, കാരണം പൊന്നമ്മ പിന്നീട് വിടില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടുതലായി വീട്ടിൽ നിന്ന് നാടകമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നമ്മ വിടത്തില്ല എന്നുള്ള പ്രശ്നം വന്നു. അപ്പൊ പൊന്നമ്മയ്ക്ക് എന്റെ സിനിമ ഭദ്രന്റെ സിനിമയും ആരോ അന്വേഷണം വന്നൊരു സമയം കൂടെയായിരുന്നു അന്ന്. അന്ന് അപ്പൊ ഞാൻ നിർബന്ധമായിട്ടും സംതൃപ്തി നാടകം ഒഴിച്ചുകൂടെ രീതിയിലായിപ്പോയി, കഥാപാത്രം അങ്ങനെ ആയിപ്പോയി പെണ്ണമ്മ. ആ അതിനുശേഷമാണ് ഇപ്പൊ പെണ്ണമ്മ മാരേജ് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെ ഒരു പ്ലാൻ പെണ്ണമ്മയോട് ചോദിക്കാം, എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാവും, അമ്മയ്ക്ക് എതിർപ്പുണ്ടോ, ഞാൻ എതിർപ്പുകളൊക്കെ ഞാൻ തരണം ചെയ്തോളാം, അതൊന്നും പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പെണ്ണമ്മ ഞാൻ കൂട്ടിക്കൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്.
അപ്പൊ ഒരു അന്നത്തെ കാലത്ത് പറ്റിയ ഒരു നാടകത്തിന്റെ കഥ തന്നെയായിരുന്നു അല്ലേ സ്വന്തം ജീവിതവും?
നാടകം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഒരു അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്തെടുക്കുന്നത് പറയുന്നതൊക്കെ പോലെ തന്നെയാണ്. നാടകം രംഗത്ത് അവതരിപ്പിക്കുന്ന പറഞ്ഞാൽ അത് അവതരിപ്പിക്കുന്നവർക്ക് അതിന്റെ കൃത്യമായ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മനസ്സിലാവുള്ളൂ.
അല്ല, പക്ഷേ ഞാനൊരു ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യമായിരിക്കും എങ്കിൽ പോലും, താങ്കളാണ് ഭാര്യയെ പൊന്നമ്മ ബാബുവിനെ അഭിനയരംഗത്തേക്ക് കൊണ്ടുവന്നത്. പൊന്നമ്മ ബാബു ഇപ്പോൾ മലയാളത്തിൽ സീരിയലുകളിലും മറ്റുമൊക്കെ വളരെയധികം തിളങ്ങി നിൽക്കുന്ന ഒരു നടിയായി മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കൾ പൂർണ്ണമായിട്ട് സ്വയം മാറിയതാണോ ഈ മേഖലയിൽ നിന്ന്?
അല്ല, പൊന്നമ്മ ബാബുവിനെ ഞാനായിട്ട് അല്ല കലാരംഗത്തേക്ക് കൊണ്ടിരുന്ന, പൊന്നമ്മ ഡാൻസ് ചെയ്യുമായിരുന്നു, ഞാൻ നാടകത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് പൊന്നമ്മയെ വിളിച്ചുകൊണ്ടുവരുന്നത് ഞാനാണ്. പിന്നെ ഞാൻ പിന്നീട് മാറിയെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ടും ഇങ്ങനെ പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടോണ്ടിരുന്ന ഒരാളാണ് എല്ലാത്തിന്റെയും. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിന്നിൽ പ്രവർത്തിക്കുക എന്നുള്ളതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ ഒതുങ്ങി ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള പെണ്ണമ്മയ്ക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ, കുഞ്ഞുങ്ങൾ കലാരംഗത്ത് എത്തിയില്ലെങ്കിൽ പോലും അവർക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും മോശമായിരുന്നില്ല. കല ഒരു നല്ല കാര്യമാണെന്നും അതിലേക്ക് എത്തണമെന്നും വലിയ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ.
മാത്രമല്ല അങ്ങനെ എത്തുകയും ചെയ്തല്ലോ, കാരണം 2000-ൽ താങ്കളുടെ ഒരു നാടകത്തിന് സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ 2-ാമത്തെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു അല്ലേ?
ചെയ്തിരുന്നു. അത് ഡി ബി നാഥ് എന്ന തുലിയ നാമത്തിലാണ് ഞാൻ ആ നാടകം എഴുതിയത്.
എന്തായിരുന്നു നാടകത്തിന്റെ പേര്?
നക്ഷത്രഗീതം.
നക്ഷത്രഗീതം, ഓക്കെ.
അത് പൂജാ സമിതിയാണ് അവതരിപ്പിച്ചിരുന്നത്. അതിനാണ് 2-ാമത്തെ നാടകത്തിനുള്ള മികച്ച, അത് സർവശ്രീ കാവാലം നാരായണ പണിക്കാരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി.
എന്തുകൊണ്ടാണ് പിന്നെ അതിനുശേഷം ഈ ഒരു നാടക പ്രവർത്തനം താങ്കൾ അവസാനിപ്പിച്ചത്?
അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നാടകപ്രവർത്തനത്തിന് ഒരു അവസ്ഥ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യത്തിന് തന്നെ അവിടെ ഉത്തരം ഇവിടെയാണ് വരുന്നത്. കാരണം നാടകത്തിന് അന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകത്തിന് ഓർക്കസ്ട്ര പോലും നമ്മള് പോലും 10-12 പേരും അഭിനയിക്കാനൊരു 10-12 പേരും, പിന്നെ ഡ്രൈവിംഗ്, പിന്നെ സെറ്റ്, പിന്നെ മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്ന ലൈറ്റ് ദീപവിധാനത്തിന് ഇതെല്ലാം കൂടെ ചേർന്ന് 10-27 പേരും അടങ്ങുന്ന ഒരു സംഘമാണ് ഒരു നാടക സമിതിയായിട്ട് പോകുന്നതെന്ന്. അപ്പോ ഒരു ഉത്സവപ്പറമ്പ് ഇപ്പൊ എറണാകുളത്ത് എന്നുള്ള ഒരു സമിതി കാസർഗോഡ് പോയാലും തിരുവനന്തപുരത്ത് പോയാലും അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 5,500 രൂപ. 5,500 രൂപയെ ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുള്ളൂ, പ്രതിഫലമായി കിട്ടുള്ളൂ. അപ്പൊ ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് 2.5 ചെലവിലേക്ക് തന്നെ എത്തിപ്പെടും. ബാക്കി ആർട്ടിസ്റ്റുകളെ പിരിച്ചുവിടാനും മറ്റതിനുമൊക്കെ ഇങ്ങനെ 2-3 കളികളുള്ളപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്നല്ലാതെ ബാക്കി സമിതി ഓടിച്ചുകൊണ്ട് പോകാന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു പ്രയാസമായി മാറിയിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ 10-25,000 രൂപയ്ക്ക് കിട്ടുന്ന ഓർക്കസ്ട്ര പകരം റെക്കോർഡിംഗ് ആയി.
അപ്പൊ ചെലവുകൾ കുറഞ്ഞു, വരുമാനം കൂടി.
10-25,000 രൂപയ്ക്കും അതിന് മുകളിലൊക്കെ ഇട്ട് നാടക സമിതിയിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ അത് അല്ല, പ്രശസ്തമായ പല സമിതികളിൽ നിന്നുപോയതിന്റെ പല കാരണങ്ങളിൽ മെയിൻ കാരണം ഇതാണ്, സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു.
താങ്കൾ പക്ഷെ അതിനുശേഷം സിനിമയിലേക്കൊന്നും താങ്കൾക്ക് അവസരങ്ങൾ തേടി എത്താത്തതാണോ, അതോ അവസരങ്ങൾ തേടി എത്തിയിട്ടും താങ്കൾ പോകാത്തതാണോ?
അവസരങ്ങൾ ഒന്നോ രണ്ടു പേരൊക്കെ അഭിനയിക്കണം, സീരിയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ രചനാപരമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു കഥ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എഴുതണം എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വരുക്കൂട്ടി വരികയാണ്.
ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ട് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണോ?
തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മനസ്സിൽ. ഞാനുള്ള ഒരു ആഗ്രഹം നടത്തുന്നുണ്ട് മലയാള സിനിമയ്ക്ക്. അതിൽ ആരെങ്കിലും സ്വീകരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാനങ്ങനെ എന്തായാലും ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ഒരുക്കം നടത്തുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്.
ഓക്കെ, ഇതിൽ ഞാൻ നാടകത്തെ കുറിച്ച് പറയുമ്പോൾ നാടകത്തിന്റെ ഒരു പക്ഷേ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നാടകം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മിമിക്രി താരങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുന്ന നാടകങ്ങളിലൂടെയാണ് ഭൂരിഭാഗം പേർക്കും. അല്ലാതെ നാടകങ്ങളെ സീരിയസ് ആയി കാണുന്ന ഒരുപാട് പേരിപ്പോഴും ഉണ്ട്, എങ്കിലും ഭൂരിഭാഗം പേർക്കും ഒരുപാട് എന്താ നമ്മളിപ്പോൾ അമ്മേ എന്നൊക്കെ വിളിച്ചിട്ടുള്ള കുറച്ച് ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് രീതികളാണുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നോ നാടകങ്ങൾ അഭിനയിച്ചിരുന്നത്, അല്ലെങ്കിൽ നാടകങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അതീവ നാടകീയത ആവശ്യമായിരുന്നോ താങ്കളൊക്കെ എഴുതുമ്പോഴും?
അല്ലല്ല, നമ്മൾ അങ്ങനെയുള്ള അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ നാടകത്തെ കണ്ട് യഥാർത്ഥ ജീവിതമായിട്ട് തന്നെ പോകണം എന്നുള്ള രീതിയിലായിരുന്നു ചില സമിതികൾ. ചില സ്ഥലത്തുനിന്ന് പ്രത്യേകം ഇറങ്ങിയിരിക്കുന്ന ചില സമിതികളിൽ ചില കുറിപ്പിട്ട സമിതികൾ അങ്ങനെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ് അവർ രൂപപ്പെട്ടു വന്നത്. അത് ആരുടെ സംവിധാന ശൈലിയിലൂടെ ഉണ്ടായതാണെന്ന് എനിക്കറിയില്ല. അതാണ്, അത് അത് ആണ് മിമിക്രിക്കാർ ഒന്നുകൂടെ ഉരുട്ടി പൊക്കി അവർക്ക് കോമഡി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇതാക്കി എടുത്തിരുന്നത്. പക്ഷെ ഇന്നാ നാടകത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ യഥാർത്ഥ ജീവിതത്തിന്റെ സ്റ്റൈലിലേക്ക് തന്നെ നാടകം എത്തിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയിൽ വെല്ലുന്ന നാടകങ്ങൾ ഇന്നുണ്ട്.
അതെ, താങ്കൾ പറഞ്ഞു പല ചില സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള നാടകങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യാസം, ഇപ്പം മലയാള സിനിമയിൽ ഭാഷയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വള്ളുവനാടൻ ഭാഷയിൽ കുറേ കാലം സിനിമ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ പരിഹസിക്കപ്പെടുന്ന രീതിയിലാണെങ്കിൽ പോലും തിരുവനന്തപുരം വന്നു. അടുത്ത കാലത്തായിട്ട് തൃശ്ശൂർ ഭാഷയിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു ഭാഷാ വ്യത്യാസം നാടകങ്ങളിൽ നാടകവേദികളിൽ മലയാളത്തിൽ ഉണ്ടായിരുന്നു?
ഭാഷാ വ്യത്യാസം നാടകങ്ങൾ നാടകരചനയെ എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ടായിരുന്നു അതനുസരിച്ചിട്ടാണല്ലോ ഡയലോഗ്സ് വരിക. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായ ഡയലോഗ്സ് ആയിരിക്കും വരിക. അപ്പൊ ഇത് ഈ നാടകീയമാക്കാൻ വേണ്ടി ചില ആൾക്കാർ, അതായത് ഞങ്ങളൊക്കെ ഇപ്പൊ അന്ന് കേട്ടിട്ടിരുന്ന കൊല്ലം നാടകം എന്നാ കേട്ടിരുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല.
കൊല്ലം നാടകമാണ് അതീവ നാടകീയതെന്നുള്ളതാണോ
എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിരുന്നു. അപ്പൊ അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ പൊതുവെ കോമഡിക്ക് പറയുന്നത് കൊല്ലം നാടക സ്റ്റൈലാണല്ലോ എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ കൊല്ലത്ത് നല്ല നല്ല പ്രഗത്ഭരായ നല്ല നല്ല നടീനടന്മാരും നല്ല നാടക രചയിതാക്കളും നല്ല സംവിധായകരും ഒക്കെ ആയിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത്. പക്ഷെ ഇത് എവിടുന്നോ ചെന്ന് പെട്ടത്, അങ്ങനെ ഒന്നോ രണ്ടോ പേരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു പേര് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും താങ്കളുടെ ഒരു നാടക കാലഘട്ടത്തെക്കുറിച്ച് ആ അനുഭവങ്ങളെക്കുറിച്ച് ഇത്രയും എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളുമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ബാവക്കാട് ബാബു.
താങ്ക് യു വെരി മച്ച്.